യുവജനങ്ങൾ ചോദിക്കുന്നു. സെക്സ് ചെയ്യാൻ കൂട്ടുകാർ നിർബന്ധിക്കുന്നെങ്കിലോ?
ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് ആരെങ്കിലും സെക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുമായിരുന്നു. അല്ലേലും കൂട്ടുകാരെ പോലെ ആയിരിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. എലെയ്ൻ,
നിങ്ങൾ പ്രണയിക്കുന്നയാൾ സെക്സിന് നിങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരൊക്കെ സെക്സിലേർപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ശരിയാണ്, ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ സെക്സിലേർപ്പെടാൻ പ്രേരിപ്പിച്ചേക്കാം. നിങ്ങളുടെ സാഹചര്യം അതാണെങ്കിൽ എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഈ ലേഖനമൊന്ന് വായിക്കുക. ശരിയായ ഒരു തീരുമാനമെടുക്കാൻ ഇതിലെ ആശയങ്ങൾ നിങ്ങളെ സഹായിച്ചേക്കും. തെറ്റിദ്ധാരണകളും യാഥാർത്ഥ്യങ്ങളും. തെറ്റിദ്ധാരണ: ഞാനൊഴികെ എല്ലാവരും സെക്സ് ചെയ്യുന്നുണ്ട്. യാഥാർത്ഥ്യം: 18 വയസ്സുകാർക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്ത 3-ൽ 2 പേർ സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു. അതിനർത്ഥം 30% ചെറുപ്പക്കാർ സെക്സ് ചെയ്തിട്ടില്ലെന്നാണ്. അവരുടെ എണ്ണം എടുത്താൽ അതൊരു വലിയ സംഖ്യ തന്നെ വരും. അതുകൊണ്ട് എല്ലാവരും സെക്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. തെറ്റിദ്ധാരണ: സെക്സ് ചെയ്താൽ ഞങ്ങളുടെ ഇടയിലെ അടുപ്പം കൂടും. യാഥാർത്ഥ്യം: ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ആൺകുട്ടികൾ പെൺകുട്ടികളെ സെക്സിന് നിർബന്ധിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് മിക്കപ്പോഴും നേരെ തിരിച്ചായിരിക്കും. കാര്യം കഴിഞ്ഞാൽ ആൺകുട്ടി പെൺകുട്ടിയെ ഇട്ടിട്ട് പോകും. ബോയ്ഫ്രണ്ടിന് തന്നോട് സ്നേഹമുണ്ടെന്ന് വിചാരിച്ച പെൺകുട്ടി ആകെ തകർന്ന അവസ്ഥയിലുമാകും. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: എപ്പോഴും സെക്സിന് മുൻകൈയെടുക്കുന്നത് ആൺകുട്ടികളാകണമെന്നില്ല. പലപ്പോഴും പെൺകുട്ടിയായിരിക്കാം ആൺകുട്ടിയെ സെക്സിന് നിർബന്ധിക്കുന്നത്. അടിക്കുറിപ്പ് ഇവിടെ തീരുന്നു. തെറ്റിദ്ധാരണ: സെക്സ് ചെയ്യുന്നത് തെറ്റാണെന്ന് ബൈബിൾ പറയുന്നു. യാഥാർത്ഥ്യം: സെക്സ് ആസ്വദിക്കാമെന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ പരസ്പരം വിവാഹിതരായ ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും ഇടയിൽ മാത്രം. തെറ്റിദ്ധാരണ: ബൈബിൾ പറയുന്നത് പോലെ ജീവിച്ചാൽ ഒരു സന്തോഷവും കിട്ടില്ല. യാഥാർത്ഥ്യം: വിവാഹത്തിന് ശേഷം മാത്രം സെക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ളവരായിരിക്കും. കാരണം വിവാഹത്തിന് മുമ്പ് സെക്സ് ചെയ്യുന്ന മിക്കവരും പിന്നീട് അനുഭവിക്കുന്ന ദുഃഖവും കുറ്റബോധവും മറ്റു പ്രശ്നങ്ങളും ഒഴിവാക്കാൻ നിങ്ങൾക്കാകും. ചുരുക്കി പറഞ്ഞാൽ, വിവാഹം കഴിക്കുന്നതുവരെ സെക്സ് വേണ്ടെന്ന് വെച്ചതുകൊണ്ട് ആരുടെയും ജീവിതം തകർന്നിട്ടില്ല. എന്നാൽ വിവാഹത്തിന് മുമ്പ് സെക്സ് ചെയ്യുന്നവരുടെ കാര്യം അങ്ങനെയല്ല. സെക്സ് ചെയ്യാനുള്ള സമ്മർദ്ദത്തെ എങ്ങനെ ചെറുക്കാം? ശരിയും തെറ്റും സംബന്ധിച്ചുള്ള നിങ്ങളുടെ ബോധ്യം ശക്തമാക്കുക. ബൈബിൾ പറയുന്നതനുസരിച്ച് പക്വതയുള്ളവർ ശരിയും തെറ്റും വേർതിരിച്ചറിയാനായി തങ്ങളുടെ വിവേചനാപ്രാപ്തിയെ പരിശീലിപ്പിച്ചവരാണ്. എബ്രായർ 5:14. ശരിയും തെറ്റും സംബന്ധിച്ച് ഉറച്ച ബോധ്യമുള്ളവർ സമ്മർദ്ദത്തിൽ വീണുപോകാൻ സാധ്യത കുറവാണ്.
ശരിയായ കാര്യം ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇമേജ് ഉണ്ട്. എന്റെ പേര് കളഞ്ഞു വിളിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അലീസിയ.
ചിന്തിക്കാനായി: ആളുകളുടെ മുന്നിൽ എങ്ങനെയുള്ള ഒരു പേരുണ്ടായിരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ആ പേര് നശിപ്പിക്കുന്നത് ബുദ്ധിയായിരിക്കുമോ? പരിണിതഫലത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരാൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ബൈബിൾ പറയുന്നു. ഗലാത്യർ 6:7. ഒരു നിമിഷം ജീവിതമാകുന്ന വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു നോക്കൂ. സെക്സിലേർപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളുടെയും മറ്റേയാളുടെയും ജീവിതം എങ്ങനെയാകുമായിരുന്നു എന്ന് ചിന്തിക്കുക. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: ആഗ്രഹിക്കാത്ത ഗർഭധാരണവും അതുപോലെ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പ്രായമനുസരിച്ച് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളും ഇതിന്റെ പരിണതഫലങ്ങളിൽ വന്നേക്കാം. അടിക്കുറിപ്പ് ഇവിടെ തീരുന്നു.
വിവാഹത്തിന് മുമ്പ് സെക്സ് ചെയ്യുന്ന മിക്കവർക്കും കുറ്റബോധവും വിഷമവും ഒറ്റപ്പെടലുമൊക്കെ തോന്നും. പിന്നെ സെക്സിലൂടെ പകരുന്ന രോഗങ്ങളുണ്ടാകാനും പ്രതീക്ഷിക്കാതെ പ്രഗ്നന്റ് ആകാനും സാധ്യതയുണ്ടെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സീന
ചിന്തിക്കാനായി. സെക്സ് സ്മാർട്ട് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നവരാണെങ്കിൽ ഇത് ചിന്തിക്കുക, അങ്ങനെയുള്ളവരെയാണോ നിങ്ങൾ കൂട്ടുകാരാക്കേണ്ടത്? അവർ പറയുന്നതാണോ നിങ്ങൾ കേൾക്കേണ്ടത്? ശരിയായ കാഴ്ചപ്പാടുണ്ടായിരിക്കുക. സെക്സ് തെറ്റായ ഒരു കാര്യമല്ല. സത്യത്തിൽ ഭാര്യയും ഭർത്താവും വിവാഹ ജീവിതത്തിന്റെ ഈ ഒരു വശം ആസ്വദിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്.
മനുഷ്യർ ആസ്വദിക്കുന്നതിനു വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന നല്ലൊരു കാര്യമാണ് സെക്സ്. എന്നാൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നതുപോലെ കല്യാണം കഴിച്ചവർക്കിടയിൽ മാത്രമേ അത് പാടുള്ളൂ. ജെറമി.
ചിന്തിക്കാനായി. ഭാവിയിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിന്റെ സന്തോഷം പൂർണ്ണമായി ആസ്വദിക്കാനും നിങ്ങൾക്കാകും. സമപ്രായക്കാർ പറയുന്നത്,
വിവാഹത്തിന് മുമ്പേ സെക്സ് ചെയ്തുകൊണ്ടല്ല ഒരാളോടുള്ള ഇഷ്ടം തെളിയിക്കേണ്ടത്. വിവാഹം വരെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയോടും നിങ്ങളോട് തന്നെയും ബഹുമാനം കാണിക്കുകയാണ്. അതാണ് ശരിക്കുള്ള സ്നേഹം. മാത്രമല്ല, വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നും. കാരണം ആ വ്യക്തിക്ക് സെക്സ് അല്ല, നിങ്ങളാണ് പ്രധാനമെന്ന് അപ്പോൾ ഉറപ്പിക്കാം. മിക്കല.
വിവാഹം കഴിക്കാതെ സെക്സ് ചെയ്യുന്ന രണ്ടുപേർ പരസ്പരം വിശ്വസ്തത പാലിക്കുമെന്ന് ഒരുറപ്പുമില്ല. ഒരു മിഠായി കഴിച്ചിട്ട് അതിന്റെ കടലാസ് എറിഞ്ഞു കളയുന്നതുപോലെ അവരിലൊരാൾ മറ്റേയാളെ ഇട്ടിട്ട് പോവുകയാണ് പതിവ്. അതുകൊണ്ട് ഈ സന്തോഷത്തിനൊക്കെ പിന്നെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ വെറും അല്പായുസേ ഉള്ളൂ. കെയ്മൻ.
ഓർക്കുന്നുണ്ടോ സെക്സ് ചെയ്യാനുള്ള സമ്മർദ്ദത്തെ എനിക്കെങ്ങനെ ചെറുക്കാം? ശരിയും തെറ്റും സംബന്ധിച്ചുള്ള നിങ്ങളുടെ ബോധ്യം ശക്തമാക്കുക. ശരിയും തെറ്റും സംബന്ധിച്ച് ഉറച്ച ബോധ്യമുള്ള ഒരാൾ സമ്മർദ്ദത്തിൽ വീണുപോകാൻ സാധ്യത കുറവാണ്. പരിണിത ഫലത്തെക്കുറിച്ച് ചിന്തിക്കുക. വിവാഹത്തിന് മുമ്പ് സെക്സിലേർപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളുടെയും മറ്റേയാളുടെയും ജീവിതം എങ്ങനെയാകുമായിരുന്നു എന്ന് ചിന്തിക്കുക. ശരിയായ കാഴ്ചപ്പാടുണ്ടായിരിക്കുക. സെക്സ് തെറ്റായ ഒരു കാര്യമല്ല. അത് ആസ്വദിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷേ പരസ്പരം വിവാഹം കഴിച്ച ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഇടയിൽ മാത്രം.